السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. حافظ ابن حجر رحمه الله أدهتنا كتاب الجامع برنيو عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وآله وصحبه وسلم من حسن إسلام المرء تركه ما لا يعنيه. റവാഹു തിർമിദി വഖാല ഹസൻ. അടുത്തതായി ഇബ്നു ഹജർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബുൽ ജാമിഇൽ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ് നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അദബാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അദബാണ്. ആദ്യമായി അതിനുമുമ്പ് സൂചിപ്പിക്കാനുള്ളത്, ഈ ഹദീസിന്റെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട് ഇത് സഹീഹാണോ അതല്ല, ദഈഫാണോ, സ്വീകാര്യമാണോ അല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ അത് സ്വീകാര്യമാണെന്നും വേറെ ചില പണ്ഡിതന്മാർ ദുർബലമാണെന്നൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഹദീസിനുള്ള ആശയം അത് ശരിയാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. ഈ ഹദീസിൽ പരാമർശിക്കപ്പെടുന്ന ആശയം സഹീഹാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമില്ല. പറയുന്നു, അദ്ദേഹത്തെ കുറിച്ച് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്. സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസുകൾ ഉദ്ധരിച്ച സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏറ്റവും അധികം ലക്ഷ്യം വെക്കുന്ന സഹാബി ആരാണ്? അബൂ ഹുറൈറയാണ്. ഏറ്റവും അധികം ഇസ്ലാമിന്റെ ശത്രുക്കൾ കുറ്റം പറയുന്ന സഹാബി അബൂ ഹുറൈറയാണ്. ഏറ്റവും അധികം ഇസ്ലാമിന്റെ ശത്രുക്കൾ കുറ്റം പറയുന്ന താബിഈ ഇമാം സുഹരിയാണ്. കാരണം ഇമാം സുഹരിയെയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും ഇല്ലാതാക്കിയാൽ ധാരാളം ഹദീസുകൾ മുസ്ലിം ലോകത്തിന് നഷ്ടപ്പെടുമെന്ന യാഥാർത്ഥ്യം അവർക്കറിയാം. അതുകൊണ്ട് സുഹരിയെ സംബന്ധിച്ച് ധാരാളം കുറ്റങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ധാരാളം കളവുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള സഹാബികളെ കുറിച്ച് നമ്മൾ പഠിക്കുക, അവരുടെ ജീവിത ചരിത്രം മനസ്സിലാക്കുക, അവർ ഉമ്മത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ആ ഒരു ഇൽമ്, ആ ഒരു അറിവ് അത് നമ്മൾ സ്വീകരിക്കുക, നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ, ഒരു വ്യക്തി നല്ല മുസ്ലിമാണ് എന്നതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. തർക്കുഹു മാ ലാ യഅനി, അനാവശ്യമായ കാര്യങ്ങൾ അവൻ ഒഴിവാക്കുക എന്നുള്ളത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരു വ്യക്തി നല്ല മുസ്ലിമാണ് എന്നതിന്റെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായാണ് ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠമാണ്. ഏതൊരു വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോഴും ഏതൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കുക, ഇത് ആവശ്യമുള്ളതാണോ? ഇത് ആവശ്യമില്ല എങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ദിവസം അള്ളാഹു എന്നോട് വിചാരണ ചെയ്യും, ഞാൻ എന്ത് മറുപടിയാണ് പറയുക? ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ സഹോദരങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഏതൊരു വാക്ക് നമ്മൾ പറയുമ്പോഴും നമ്മൾ എന്ത് വാക്ക് പറയുമ്പോഴും അത് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഏത് വാക്ക് നമ്മൾ പറഞ്ഞാലും, എന്തൊരു വാക്ക് പറഞ്ഞാലും, നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ നമ്മെ സംസാരിക്കാനുള്ള ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന് വേണ്ടിയിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത്? ദീനിന് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത്? ആവശ്യമുള്ള വിഷയങ്ങളാണോ സംസാരിക്കുന്നത്? അതല്ല ഒരു സഹോദരനെ വേദനിപ്പിക്കാനാണോ സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിന് ശിക്ഷ നമുക്കുണ്ട്. അതല്ല ഒരു സഹോദരന്റെ മനസ്സിൽ ദുഃഖമുണ്ടാക്കാനാണോ, അതിന് നമുക്ക് ശിക്ഷയുണ്ട്. അതല്ല ഒരാവശ്യവുമില്ലാതെ അനാവശ്യമായി ഇങ്ങനെ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ? ചില ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സർസാറൂനെ ഇഷ്ടമല്ല. എന്താണ് സർസാറൂൻ എന്ന് പറഞ്ഞാൽ? അനാവശ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നവ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചലച്ചുകൊണ്ടിരിക്കുന്നവ. നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയും, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധികം ചലക്കല്ല എന്ന് പറയും. അഥവാ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിനെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സംസാരിക്കാം, എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സംസാരിക്കണം. പക്ഷേ അനാവശ്യമായ സംസാരങ്ങൾ, പ്രത്യേകിച്ച് ആളുകൾക്ക് പ്രയാസമുള്ള സംസാരങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ മനസ്സ് വായിൽ നിന്ന് വരാൻ പാടില്ല. അതുപോലെ തന്നെ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല, ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നതോ നമീമത്ത് പറയുന്നതോ ഗീബത്ത് പറയുന്നതോ ഇന്നൊക്കെ പല സദസ്സുകളുടെയും ഭംഗി എന്താ, അല്ലെങ്കിൽ പല സദസ്സുകളുടെയും ആളുകളുടെ ആസ്വാദനം എന്താണ് ആളുകളെ കുറിച്ച് കുറ്റം പറയലാണ്. അഞ്ചാൾ ഇരിക്കുമ്പോൾ ആറാമതൊരാളെ കുറിച്ച് ഓൻ അങ്ങനെ പോയിട്ടുണ്ട്, ഓൻ ഇവിടെ പോയിട്ടുണ്ട്, ഓൻ അവിടെ പോയിട്ടുണ്ട്. ഈ അഞ്ചാളുകൾ വിചാരിക്കും നമ്മളിങ്ങനെ ഭയങ്കര കൂട്ടാണ്, അതിൽ നിന്ന് ഒരാൾ കുറഞ്ഞ അയാളെ പറ്റിയായിരിക്കും കുറ്റം പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിന്റെ തൃപ്തിയുണ്ടോ എന്ന് ചിന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അഥവാ അള്ളാഹുവിനെ വിശ്വസിക്കുകയും ഇനി അന്ത്യനാൾ വരാനുണ്ട്, ആ ദിവസത്തിൽ ഞാൻ ചെയ്തതിനെ കുറിച്ചൊക്കെ അള്ളാഹുവിനോട് ചോദിക്കും എന്നൊരു വിശ്വാസം ഉണ്ട് എങ്കിൽ, ഫല്യഖുൽ ഖൈറൻ, ഒന്നുകിൽ അവൻ സംസാരിക്കുന്നത് നല്ല വാക്കുകളായിരിക്കണം, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനാവശ്യമായ സംസാരങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിലുള്ള വിശ്വാസം വേണ്ടതുപോലെ വന്നിട്ടില്ല, പരലോകത്തിലുള്ള വിശ്വാസം വേണ്ടതുപോലെ വന്നിട്ടില്ല. നിത്യമായിട്ട് നമ്മൾ നിസ്കാരത്തിൽ എന്ന് പറയും, മാലിക് യൗമുദ്ദീൻ, യൗമുദ്ദീനിന്റെ മാലിക്കായ ഉടമസ്ഥനായ റബ്ബേ. എന്താണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ? പ്രതിഫലം നൽകുന്ന ദിവസം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. എന്താണ് അതിന്റെ ഉദ്ദേശം? നാം ചെയ്തിരിക്കുന്ന ഓരോരോ പ്രവർത്തനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണക്ക് എടുക്കും. ഓരോരോ കാര്യവും പ്രതിഫലം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് വിചാരിക്കും നല്ലതിന് മാത്രമാണ്, അല്ല, ഓരോരോ കാര്യങ്ങൾ അള്ളാഹു വിചാരണക്കെടുക്കും. അതിൽ നല്ലതാണെങ്കിൽ അതിന് നല്ല പ്രതിഫലം നൽകും, ചീത്ത പ്രവർത്തനമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ശിക്ഷയും നൽകും. അതാണ് എപ്പോഴും നിസ്കാരത്തിൽ നമ്മളിങ്ങനെ പറയുന്നത്, മാലിക് യൗമിദ്ദീൻ. നമ്മൾ അത് പറഞ്ഞു, അതിനുശേഷം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ ഞാൻ നിന്നോട് എന്നെ ശരിയായ മാർഗത്തിൽ നയിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു, നീ എനിക്കതിന് ഹിദായത്ത് നൽകണം. ഇത് നമ്മളിങ്ങനെ കേവലം നാവിൽ പറയുന്നു, ഇപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ആളുകളെ കുറ്റം പറയുന്നു, ആളുകളെ കുറിച്ച് ഗീബത്ത് പറയുന്നു, നമീമത്ത് പറയുന്നു, ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്നു, ജനങ്ങൾക്കിടയിൽ ബന്ധം തെറ്റിക്കുന്നു, ഇതൊക്കെയാണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ ഈ നിസ്കാരത്തിൽ പറയുന്നതിന് എന്തർത്ഥമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ഇന്ന് പല ആളുകളും അനാവശ്യമായി ധാരാളം സംസാരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, ആളുകൾക്കിടയിൽ ചിത്രത ഉണ്ടാക്കാൻ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കിടയിൽ ഏറ്റവും മോശപ്പെട്ടവർ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഏറ്റവും മോശപ്പെട്ടവർ, സഹാബികൾ ചോദിച്ചു ആരാണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഫർഖൂന ബൈനൽ അഹിബ്ബ, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ്. സഹോദരങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ്, അവരാണ് ഏറ്റവും മോശപ്പെട്ടവർ. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നാവിനെ സൂക്ഷിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, മയ്യല്ലി മാ ബൈന ലിഹയിഹി വമാ ബൈന റിജ്ലൈഹി അമ്മല്ലഹുൽ ജന്ന. ആരെങ്കിലും ഒരു വ്യക്തിയുടെ നാവും ഗുഹ്യാവയവും സൂക്ഷിക്കാമെന്ന് എനിക്ക് വാഗ്ദാനം ചെയ്താൽ ഞാൻ അവന്റെ സ്വർഗം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക, അനാവശ്യമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക, അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അതിനുശേഷം ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞു, عن انس رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل بني ادم خطاء وخير الخطائين التوابون اخرجه الترمذي وابن ماجه. അതിനുശേഷം അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ചും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, സഹാബികൾ രണ്ടു കൂട്ടരാണ്, ഒരു വിഭാഗം അൻസാരികൾ, മറ്റൊരു വിഭാഗം മുഹാജിരീങ്ങൾ. അൻസാരികളിൽപ്പെട്ട സഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ച സഹാബിയാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താ, കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് ധാരാളം പിഴവുകൾ സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മനുഷ്യരിൽ നിന്ന് ധാരാളം പിഴവുകൾ സംഭവിക്കും. അത് മനുഷ്യ സഹജമാണ്. നമുക്ക് ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ വരും, നമ്മൾ അറിയാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും അലസത കാരണത്താൽ, അല്ലെങ്കിൽ ഈമാനിന്റെ ദുർബലത കാരണത്താലൊക്കെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ എന്താണ് അതിന്റെ ഉദ്ദേശം? ധാരാളം തെറ്റുകൾ ചെയ്യുന്നവരാണ് മനുഷ്യർ, കുറച്ചൊന്നുമല്ല, ധാരാളം തെറ്റുകൾ ചെയ്യുന്നവരാണ് മനുഷ്യർ. വഖൈറുൽ ഖത്വാഈ, അവരിൽ ഏറ്റവും നല്ലവരാരാണ്? ഈ പാപങ്ങൾ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവരാരാണ്? അത്തവ്വാബൂൻ, അധികമായി തൗബ ചെയ്യുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ തെറ്റുകൾ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ അധികമായി തൗബ ചെയ്യുന്നവരാണ്. മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്യും, ഒരുപക്ഷെ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ അഞ്ചു വക്ത നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, എനിക്ക് വേണ്ട പ്രധാനപ്പെട്ട ബാധ്യതകളൊക്കെ നിറവേറ്റുന്നുണ്ട്, ഇപ്പൊ ഞാൻ ഇവിടെ എത്തി ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കുറെ നന്മകൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്, അത് തെറ്റാണ്. ഉദാഹരണത്തിന് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചില വൈഭക്തിയുമായി ബന്ധപ്പെട്ട കാര്യം അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം എങ്ങനെയായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊക്കെ വീഴ്ചകൾ വരുത്തുക എന്നുള്ളത് തെറ്റാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, തിന്മ ചെയ്താൽ മാത്രമല്ല തൗബ ചെയ്യേണ്ടത്, മറിച്ച് നന്മ ഒഴിവാക്കിയാലും തൗബ ചെയ്യണം. നന്മ ഒഴിവാക്കിയാലും തൗബ ചെയ്യണം. തൗബ എന്ന് പറയുന്നത് തന്നെ ഒരു ഇബാദത്താണ്. തൗബ എന്ന് പറയുന്നത് തന്നെ ഇബാദത്താണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ അയ്യുഹ നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുകയും ചെയ്യുക. ഞാൻ എല്ലാ ദിവസവും തൗബ ചെയ്യാറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഹദീസുകളിൽ കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപമുക്തനാണ്, എന്നിട്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നൽകുന്ന വലിയ പാഠം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ധാരാളം കുറവുകളുണ്ട്, ന്യൂനതകളുണ്ട്, നമ്മൾ അധികമായി അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അവരെയാണ് അല്ലാഹു ഇഷ്ടം. അധികമായി തൗബ ചെയ്യുന്നവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇഷ്ടം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത നസൂഹ, നിങ്ങൾ അല്ലാഹുവിലേക്ക് നസൂഹായ തൗബ ചെയ്ത് മടങ്ങുക. എന്താണ് നസൂഹായ തൗബ? മുൻഗാമികൾ സലഫു സ്വാലിഹീങ്ങൾ, ചില സഹാബികളിൽ നിന്നും അതിനുശേഷം താബിഈങ്ങളിൽ നിന്നും അതിന്റെ വിശദീകരണം വന്നതായി കാണാം. നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ ഒരു അടിമ അവന്റെ തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കലാണ്. ഏതുപോലെ ഒരു പശുവിന്റെ അതിരിൽ നിന്ന് പാല് കറന്നാൽ പിന്നീട് അതിലേക്ക് അത് പ്രവേശിക്കാത്തതുപോലെ ഒരു വ്യക്തിയിൽ ജീവിതത്തിൽ നിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക, പിന്നീട് അതിലേക്ക് പോകാൻ പാടില്ല. ആ രൂപത്തിൽ ചെയ്യുന്ന തൗബക്കാണ് നസൂഹായ തൗബ എന്ന് പറയുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പക്ഷേ ഈമാനിന്റെ ബലഹീനത കാരണം ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, അതിൽ നിന്ന് തൗബ ചെയ്യുക. അത് നാളെ ആവട്ടെ, മറ്റന്നാളെ ആവട്ടെ, ചില ആളുകളൊക്കെ തൗബ ചെയ്യുക എപ്പോഴാ? ഉംറക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ. അങ്ങനെ പ്രത്യേകിച്ച് തൗബക്ക് സമയമൊന്നുമില്ല. എല്ലാ ദിവസവും നമ്മൾ തൗബ ചെയ്യുക. ഇന്ന് നമ്മൾ അല്ലാഹുവിനോട് ഖേദിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുക. തൗബ ചെയ്യുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമയെ ഇഷ്ടപ്പെടുകയും അവരുടെ പാപങ്ങൾ മാപ്പാക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബത്തിൽ അബ്ദ്, ഒരു അടിമ അല്ലാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ അല്ലാഹു വളരെയധികം സന്തോഷിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞു, നിങ്ങളൊക്കെ കേട്ടതായിരിക്കാം. ഒരു വ്യക്തി ഒരു യാത്ര പുറപ്പെടുകയാണ്. പഴയ കാലഘട്ടത്തിലെ യാത്ര എന്നൊക്കെ പറയുമ്പോൾ അത് ഒട്ടകപ്പുറത്താണ് അല്ലെങ്കിൽ കുതിരപ്പുറത്താണ്. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയിൽ അവന് ആവശ്യമായ ഭക്ഷണം, അവന് ആവശ്യമായ വെള്ളം, ഇതൊക്കെ അവൻ ശേഖരിച്ചിരിക്കുന്നത് അവന്റെ ഒട്ടകപ്പുറത്താണ്. അങ്ങനെ ഒട്ടകത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ ചൂടിന്റെ കാടിനേക്കാൾ ഒരു ഭാഗത്ത് അവൻ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. ഒരു മരത്തണലിൽ അവൻ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. അവന്റെ ജീവനെ അല്ലെങ്കിൽ അവന്റെ ജീവന് നിലനിർത്താൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും ഈ ഒട്ടകത്തിന് മുകളിലാണ്. അങ്ങനെ ആ വ്യക്തി ക്ഷീണത്താൽ ആ മരത്തിന്റെ താഴെ ഒന്ന് മയങ്ങി. അതിനുശേഷം കണ്ണു തുറന്നു നോക്കുമ്പോൾ അവന്റെ മുമ്പിൽ ആ ഒട്ടകത്തെ കാണാനില്ല. അവനെ സംബന്ധിച്ചിടത്തോളം മുമ്പിൽ വിശാലമായ മരുഭൂമി. അവനിനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല. മുന്നോട്ട് പോകാൻ വെള്ളമില്ല, ഭക്ഷണമില്ല, വാഹനമില്ല. എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ജീവിതം അവസാനിച്ചു എന്ന് കരുതി ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അവന്റെ മുമ്പിൽ ആ ഒട്ടകം വന്നു നിൽക്കുകയാണ്. ഈ സമയത്ത് ആ അടിമ എത്രത്തോളം സന്തോഷിക്കുമോ അതിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമ തൗബ ചെയ്യുമ്പോൾ സന്തോഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ തൗബ ചെയ്യുക, ജീവിതത്തിൽ തൗബ ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഏതൊരു പാപം ചെയ്താലും പെട്ടെന്ന് തന്നെ അത് കഴുകിക്കളയാനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കുക. പാപങ്ങൾ കഴുകിക്കളയാൻ വ്യത്യസ്ത രൂപങ്ങൾ ശരിയായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തൗബ. അതുപോലെ മറ്റൊന്നാണ് ഒരു പാപം നിങ്ങൾ ചെയ്താൽ പെട്ടെന്നൊരു നന്മ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്ത്, നിശ്ചയമായും നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅത്ബിഇ സയ്യിആത്തൽ ഹസന, നിങ്ങൾ ഒരു തിന്മ ചെയ്താൽ പെട്ടെന്നൊരു നന്മ ചെയ്യുക. നമ്മൾ ഉദാഹരണത്തിന് അറിയാതെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോയി, നമ്മൾ ഒരു ഉദാഹരണം പറയേണ്ട, സലഫ് സ്വാലിഹീങ്ങളുടെ ചരിത്രം നമ്മൾ നോക്കിയാൽ അതിലൊരു വ്യക്തിയുടെ ചരിത്രം കാണാൻ സാധിക്കും. ഒരിക്കൽ ഉമ്മയോട് സംസാരിക്കുമ്പോൾ കുറച്ച് ശബ്ദമുറക്കെ സംസാരിച്ചുപോയി. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ മുമ്പിൽ ശബ്ദമുയർത്താൻ പാടില്ല. അത് ഇസ്ലാമിന്റെ അധ്യാപനമാണ്. മാതാപിതാക്കളുടെ മുന്നിൽ ശബ്ദമുയർത്താൻ പാടില്ല, അവരെക്കാളും കയർത്ത് സംസാരിക്കാൻ പാടില്ല. അതൊക്കെ ഇസ്ലാം ഇലക്കിയതാണ്. സലഫ് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി ഉമ്മയോട് കുറച്ച് ശബ്ദമുയർത്തി സംസാരിച്ചു പോയി. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിന് ഖേദമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും തിന്മ ചെയ്താൽ പെട്ടെന്ന് നന്മ ചെയ്യുക. അതിന് പ്രായശ്ചിത്തമായി അദ്ദേഹം ചെയ്തത് എന്താണ്? പെട്ടെന്ന് തന്നെ പട്ടണത്തിൽ പോവുകയും രണ്ട് അടിമകളെ വാങ്ങി അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരെ മോചിപ്പിക്കുകയും ചെയ്തു. അടിമകൾ എന്ന് പറയുന്നത് വലിയ സമ്പാദ്യമാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ ഒരു തെറ്റ് ഇത്ര വലിയൊരു തെറ്റാണ്. മാതാവിനോട് ശബ്ദമുയർത്തി സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ പാപമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര വലിയൊരു പ്രായശ്ചിത്തം ചെയ്തത്. ഇന്നത്തെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിൽ മാതാക്കളോട് അല്ലെങ്കിൽ പിതാക്കന്മാരോട് സംസാരിക്കുന്നതല്ല നമ്മൾ കാണുന്നത്, മറിച്ച് അവരെ കൊല്ലുന്നത്, അവരോട് മോശമായി അവരെ അടിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത്. ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ സാധ്യമല്ല. ഖുർആനിന്റെ അധ്യാപനം നിങ്ങൾ മാതാപിതാക്കളോട് ഷേ എന്ന വാക്കുപോലും പറയാൻ പാടില്ല. അവരോട് അത്രയും ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി സംസാരിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞത് വന്നത്, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ തൗബ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മടങ്ങുക. തൗബയുടെ ധാരാളം നിബന്ധനകളുണ്ട്, അതൊക്കെ വിശദീകരിച്ച് പറയാൻ നമുക്ക് സമയമില്ല. പെട്ടെന്നൊന്നും സൂചിപ്പിച്ചാൽ, ഒന്നാമത്തെ നിബന്ധന എന്താ? നമ്മൾ ആ തെറ്റിലേക്ക് ഇനി മടങ്ങുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. ഇപ്പൊ നമ്മളൊരു വിഷയത്തിൽ നിന്ന് തൗബ ചെയ്യുമ്പോൾ ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്നൊരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിൽ വേണം. ഉദാഹരണത്തിന്, ഒരു വ്യക്തി സിനിമ കാണുന്ന വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ സിനിമ കാണുകയില്ല എന്നൊരു ഉറപ്പ് അവന്റെ മനസ്സിലുണ്ടാവണം. അവന്റെ മനസ്സിൽ ആ ഒരു ഉറപ്പുണ്ടാവണം, ഞാൻ ഇനി സിനിമ കാണില്ല. ആ ഒരു തീരുമാനത്തിലായിരിക്കണം തൗബ ചെയ്യേണ്ടത്. രണ്ടാമത്തെ നിബന്ധന എന്താണ്? ഏതൊരു തെറ്റിൽ നിന്നാണോ തൗബ ചെയ്യുന്നത്, ആ തെറ്റ് അള്ളാഹുവിന് വേണ്ടി അവൻ പൂർണ്ണമായി ഒഴിവാക്കിയവനായിരിക്കണം. ഒരു ഉദാഹരണം പറയാം. ഒരു വ്യക്തി നിത്യമായി മൊബൈലിൽ സിനിമ കാണുന്ന വ്യക്തിയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ നെറ്റ് തീർന്നു, റീചാർജ് ചെയ്യാൻ പൈസ ഇല്ല. ആ സമയത്ത് ആ വ്യക്തി തൗബ ചെയ്യുകയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാഴ്ചപ്പാട് എന്താ? ഇനിയും പൈസ കിട്ടിയാൽ ആ വീണ്ടും റീചാർജ് ചെയ്യും, വീണ്ടും സിനിമ കാണും. അങ്ങനെയാണെങ്കിൽ അത് സത്യസന്ധമായ തൗബയല്ല. അതുപോലെ തന്നെ തൗബയുടെ നിബന്ധനകളിൽ പെട്ടതാണ് ചെയ്തു പോയ തെറ്റുകളിൽ ഖേദമുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദമു തൗബ, ഒരു വ്യക്തിക്ക് ചെയ്തു പോയ തെറ്റുകളിൽ ഖേദമുണ്ടെങ്കിൽ അത് തൗബയാണ്. അപ്പൊ നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഖേദമുണ്ടാകണം. ചില ആളുകൾക്ക് ഇന്ന് ഒരു തെറ്റ് ചെയ്താലും ഖേദമില്ല. അതൊക്കെ നമ്മുടെ മനസ്സിനെ കറുപ്പ് അല്ലെങ്കിൽ മനസ്സിനെ ഇരുട്ട് ബാധിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തൗബ മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലും മനസ്സിന് നമ്മൾ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സമ്പാദ്യം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കണം. അതും തൗബയുടെ നിബന്ധനകളിൽ പെട്ടതാണ്. അവരോട് നമ്മൾ പൊരുത്തം ചോദിക്കണം. ഇപ്പൊ നമ്മുടെ അരികിൽ ഒരാൾ വന്നിട്ട് പറയാണ്, ഞാൻ നിന്റെ പൈസ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിന്റെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അത് പറയപ്പെട്ട വ്യക്തി എന്ത് ചെയ്യണം? അത് പൊരുത്തപ്പെടാനുള്ള മനസ്സുകൂടി കാണിക്കണം. പൊരുത്തപ്പെടാനുള്ള മനസ്സുകൂടി കാണിക്കണം പറയപ്പെട്ട വ്യക്തി. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഒരു വ്യക്തി ജനങ്ങളോട് അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത വ്യക്തി ആരോടാണോ ചെയ്തത് ആ വ്യക്തിയോട് പൊരുത്തം ചോദിക്കണം. ചോദിക്കപ്പെട്ട വ്യക്തി പൊരുത്തം കൊടുക്കുകയും വേണം. അതല്ലാതെ എന്നോട് ചോദിച്ചു വന്നാൽ ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ അല്ലെങ്കിൽ പിന്നെ പറയാം, ആ രൂപത്തിൽ ചെയ്യാൻ പാടില്ല. മറിച്ച് അങ്ങനെ ഒരു വ്യക്തി നന്നാകാൻ വേണ്ടി ഉദ്ദേശിച്ച് നമ്മുടെ അരികിലേക്ക് വന്നാൽ അവർക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക, അവർക്ക് പൊരുത്തം കൊടുക്കുക, അവരുടെ ഖൈറിന് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് അള്ളാഹു സന്മാർഗം കാണിച്ചു കൊടുക്കാൻ ദുആ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് യഥാർത്ഥ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, സംഭവിച്ചു പോയ തെറ്റുകളിൽ നിന്നൊക്കെ പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹു നമ്മെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഏത് സമയത്താണ് ഞാൻ ഓരോരുത്തരും മരണപ്പെടുക എന്ന് നമുക്കറിയില്ല. അതിനു മുമ്പ് തൗബ ചെയ്ത് നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് നല്ല മുസ്ലിമായി, ശുദ്ധിയുള്ള മുസ്ലിമായി മാറാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുൻഗാമികളുടെ ചില ആളുകളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവരോട് നിങ്ങൾ ഇന്ന് മരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മളോട് സങ്കല്പിച്ച് നോക്കിയേ, ഇന്ന് രാത്രി ഐഷാക്ക് നമ്മൾ മരിക്കും എന്നൊരാൾ പറഞ്ഞു, ഉറപ്പുള്ളൊരു വാർത്ത. നമ്മൾ എന്താ ചെയ്യുക? ചിലപ്പോൾ ഒരാൾ പള്ളിയിൽ നിന്ന് പോകില്ല, പള്ളി തന്നെ ഇരുന്ന് ഖുർആൻ ഓതും ദിക്റുകളിൽ ചൊല്ലും, നിസ്കാരവും ആളുകളോടൊക്കെ മാപ്പ് പറയലൊക്കെ ആയിരിക്കും. എന്നാൽ മുൻഗാമികളിൽ പല ആളുകളോടും നിങ്ങൾ ഇന്ന് മരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം
അവരും അടിമകളുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ക്ലിയറാണ്, അവരും ഉടമസ്ഥനായ അള്ളാഹുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഓക്കെയാണ്. അതുകൊണ്ട് അവർ മരണത്തിന് തയ്യാറാണ്, മർഹബൻ ബിൽ മൗത്ത്, എപ്പോഴാണെങ്കിലും മരണത്തിന്റെ സ്വാഗതം. നമ്മുടെ അവസ്ഥ എന്താ? ധാരാളം തെറ്റുകൾ, ധാരാളം കുറവുകൾ, സൃഷ്ടികളുമായിട്ടും പ്രശ്നങ്ങൾ, അടിമ അള്ളാഹുമായിട്ടും പ്രശ്നങ്ങൾ, ഇതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തൗബ ചെയ്ത് നല്ല വ്യക്തിത്വമായി മാറാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനും നല്ല മുസ്ലിമായി മരണപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വ ബിഹംദി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.